ಹಿಂದುವಾಯಿ ಮುಸಲ್ಮಾನಾಯಿ ಕ್ರಿಶ್ಚಿಯಾನಿಯಾಯಿ ನಮ್ಮಳೆ ಕಂಡಾಲರಿಯಾದಾಯಿ ಲೋಕಂ ಭ್ರಾಂದಾಲಯಮಾಯಿ.
ಸುಪ್ರಭಾತಂ. ഇന്ന് ഫെബ്രുവരി 6. ഇന്നൊരു തല്ലുകൊള്ളാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ എടുത്ത് പെരുമാറാം എന്നാണ് തീരുമാനം. പഴയ പോലെ തല്ലുകൊള്ളാനുള്ള ശേഷി ഇല്ലേലും ഇതൊരു വർത്ത് ഇറ്റ് ടോപ്പിക്കായിട്ട് തോന്നി. ടോപ്പിക്ക് മതമേതായാലും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശ്രദ്ധേയനായ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ച് തന്നെ തുടങ്ങാം. ഗർത്തമുള്ള ആശയത്തെ സരളമായ വാക്കുകളിൽ ഒതുക്കിയപ്പോൾ മനുഷ്യത്വം തുളുമ്പുന്ന ആ വാക്യം നമുക്ക് എക്കാലവും അഹങ്കരിക്കാവുന്ന ഒരു അപൂർവ വജ്രമായി മാറി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആ നല്ല മനുഷ്യനെ ചില്ല കണ്ണാടിയിൽ കയറ്റി മതിലിൽ ഉയരത്തിൽ തൂക്കി മുന്നിൽ സാമ്പ്രാണിത്തിരി കത്തിച്ച് സാഷ്ടാംഗം ചെയ്യുന്നത് ആദരിക്കാനാണെങ്കിലും ആ സമീപനത്തെ മറ്റൊരു ദൃഷ്ടിയിലും വേണമെങ്കിൽ വീക്ഷിക്കാം. എല്ലാവരെയും പോലെ മനുഷ്യ സഹജമായ പരിമിതികൾ ഇരിക്കെ അനീതികൾക്കെതിരെ കിണഞ്ഞ് പോരാടി നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ വിജയത്തെ നമ്മൾ ഒരു കണക്കിന് മനസ്സറിയാതെ തരം താഴ്ത്തുകയല്ലേ? എന്നെ തല്ലാൻ വരട്ടെ, മറ്റൊരു കാഴ്ചപ്പാടും കൂടി കേട്ടിട്ട് മതി. ചാച്ച നെഹ്റുവിനെ, അതെ, നമ്മുടെ പ്രിയങ്കരനായ പ്രഥമ പ്രധാനമന്ത്രിയെ ഒരു സദസ്സിൽ ആറ്റംബറോ സാഹിബ് പരിചയപ്പെടാൻ ഇടയായി. പിൽക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രഭു പദവി നേടിയ ആ സിനിമാക്കാരൻ എളിമയോടെ തൻ്റെ ചിരകാല അഭിലാഷം നെഹ്റുവിനെ അറിയിച്ചു. എനിക്ക് മഹാത്മാഗാന്ധിയെ ആസ്പദമാക്കി ഒരു ചലച്ചിത്രം നിർമ്മിക്കാൻ പ്ലാനുണ്ട്. ഗാന്ധിയുമായി വളരെ അടുത്ത് ഇടപഴകിയിരുന്ന നെഹ്റുവിൻ്റെ പ്രതികരണം അപേക്ഷയായിരുന്നു. നല്ല കാര്യം, പക്ഷെ ദൈവ ചെയ്ത് ദൈവത്വം എന്ന പദവി കൊടുത്ത് ആ മഹാപുരുഷന്റെ നേട്ടങ്ങളെ അവഹേളിക്കരുത്. കുമരകത്ത് തറവാട്ടിൽ താമസിക്കുന്ന എൻ്റെ അനിയനോട് തെക്കേക്കുറ്റ ചുമ്മാരപ്പാപ്പൻ്റെ ഉദളത്തിൻ്റെ വേലി ഞങ്ങളുടെ പറമ്പിലേക്ക് അരക്കാലിന് കയറ്റി കെട്ടിയപ്പോൾ, സാരമില്ലട, വിട്ടുകള, തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നല്ലേ യേശു പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ഫോണിലൂടെ ഉപദേശിച്ചപ്പോൾ എനിക്ക് ചുട്ട മറുപടി കിട്ടി. ചേട്ടൻ എന്താ ഈ പറയുന്നത്? നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ, ദൈവങ്ങൾക്ക് ആരെയും പൊറുക്കാം. കുമരകത്തെ ചന്തക്കവലയ്ക്കടുത്ത് ശവപ്പെട്ടിയും മഴക്കാലത്ത് ദശമൂലാരിഷ്ടവും ഉണ്ടാക്കിയിരുന്ന നമ്മുടെ ആബേലപ്പാപ്പനെ പോലെ വെറുമൊരു ആശാരിയിൽ ഉണ്ടായതാണ് ക്രിസ്തു. സാധാരണക്കാരൻ ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ നമ്മളെയൊക്കെ പോലെ എന്ന് പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ ഓങ്ങി, പക്ഷെ വേണ്ടാന്ന് വെച്ചു. ചേട്ടനല്ലേലും ദൈവവിശ്വാസം കമ്മിയാണല്ലോ എന്ന വഴിയെ തിരിഞ്ഞ് കേസിൻ്റെ വകുപ്പ് മാറിപ്പോകാനുള്ള സാധ്യത കണ്ടുകൊണ്ട് ഞാൻ ബ്രേക്ക് ഇട്ടു. മാനുഷികമായ ദൗർബല്യങ്ങൾ ഉയർത്തുന്ന വിഘ്നങ്ങളുടെ ഇടയിൽ കിട്ടുന്ന പഴുതുകളിലൂടെ മെസ്സിയുടെ ചില ചികിടൻ ഗോളുകൾ കണക്കെ പതിതർക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവൻ തന്നെ ബലികഴിച്ച പല മഹാശയന്മാർ വാസ്തവത്തിൽ പിൻതലമുറകൾക്ക് അനുകരിക്കാൻ ഉത്തമ മാതൃകകൾ ആയി മാറേണ്ടതാണ്. അതിന് പകരം അവരുടെ ബിംബങ്ങൾ തീർത്ത് അതിൻ്റെ മുന്നിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ചുളുവിൽ കാര്യസാധ്യം നടത്താനുള്ള പ്രവണത നമുക്ക് എങ്ങനെയൊക്കെയോ വന്നുകൂടി. മുടിയനായ പുത്രൻ എന്നൊരു പഴയ നാടകത്തിൽ നാടക രചയിതാവിൻ്റെ സഹോദരൻ തൂപ്പിൽ കൃഷ്ണപിള്ളയുടെ നർമ്മ സംഭാഷണം ഓർമ്മയുണ്ടാവുമല്ലോ. റോഡ് പണി, പാലം പണി, അതാണല്ലോ ഗതാഗതം. ദാ ഏകദേശം ആ മാതിരി നമുക്ക് ഇങ്ങനെ വേണേൽ അനുമാനിക്കാം. നല്ലവരായിരുന്ന മർത്യരെ ദൈവങ്ങളാക്കുക, അവരുടെ നാമത്തിൽ കാശ് പിടുങ്ങുക, അതാണല്ലോ മതങ്ങൾ. ദാ പന്തിയിൽ പക്ഷാഭേദം പാടില്ല എന്ന് കാരണവന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരേ അളവിന് ആക്ഷേപിക്കാനുള്ള എൻ്റെ ഈ എളിയ ഉദ്യമത്തിൽ എവിടെയെങ്കിലും ഏറ്റക്കുറവുകൾ തോന്നിയാൽ സദയം പൊറുക്കണം. 9-1-1 സംഭവം കഴിഞ്ഞ ഉടനെ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ബിൻ ലാദനെയും കൂട്ടറേയും ചർച്ചയ്ക്കായി വിളിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് വല്ലാതിരുന്നേന്. എന്നാൽ അതിന് തുല്യമായ വല്ലാത്തൊരു സന്ധി സംഭാഷണം സൗദി അറേബ്യയിൽ നടന്നുവെന്ന് അനൗദ്യോഗിക വൃത്തങ്ങളിൽ കറങ്ങുന്നുണ്ട്. വിശദമായി അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയൊരു ചിത്രമാണ് തെളിഞ്ഞത്. രാജസിംഹാസനത്തെ ധിക്കരിച്ച് 1978 രണ്ടാഴ്ചക്കാലം മെക്കയിലെ വലിയ പള്ളി പിടിച്ചടക്കിയ തീവ്രവാദികളെയാണ് ഖാലിദ് രാജാവ് രഹസ്യമായി കൊട്ടാരത്തിലേക്ക് വരുത്തിയതത്രേ. എന്തിനാണെന്നോ, എടാ വഹാബി ഹമുക്കുകളെ, ഇജയ്ക്ക് എന്നാ വേണ്ടെന്ന് നമ്മളോട് പറയിന് എന്ന ചോദ്യം നേരിട്ട് ചോദിക്കാൻ. പറഞ്ഞു വന്നപ്പോ കാര്യം നിസാരം, പാശ്ചാത്യ രാജ്യങ്ങളിലെ പന്നീന്റെ മക്കള് ജനാധിപത്യം, സ്ത്രീ പുരുഷ തുല്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത എന്നൊക്കെ ഓരോ കപൂർ വർത്തമാനങ്ങൾ പറഞ്ഞ് ലോകമാസകലം എല്ലാവരുടെയും നമ്മുടെ പോലും കുടുംബങ്ങളിൽ ദൈവഭയം ഇല്ലാണ്ടാകുന്നു, അത് നിർത്തണം. ഇബൻ വഹാബിയുടെ മാർഗത്തിലേക്ക് നമുക്ക് മടങ്ങണം. പിന്നെ മറ്റേ കാഫിറുകൾ, ഷിയ, സൂഫി, ബഹായി, അതുപോലെയുള്ള അറമ്പറുന്നവർ, ഓനെയൊക്കെ കശാപ്പാക്കണം. നല്ലവനായ രാജാവ് എല്ലാം ക്ഷമയോടെ ശ്രമിച്ചതിനു ശേഷം ഇങ്ങനെ ആജ്ഞാപിച്ചു. നിങ്ങ പറഞ്ഞതൊക്കെ പോയി നടത്തിന്, നുമ്മ ചെലവെല്ലാം ഏറ്റു. പക്ഷേങ്കിൽ ഒറ്റ കണ്ടീഷനുണ്ട്, ആത്മഹന്ത്യ, ബോംബ്, വിമാന റാഞ്ചല്, മതപരിവർത്തനം, തലവെട്ടല്, ഇങ്ങനെയുള്ള മാങ്ങാത്തൊലി ഇടപാടുകൾ ദുനിയാവിൽ എവിടെയെങ്കിലും പോയി കാട്ടിക്കോണം. എങ്ങാനും ഞമ്മടെ രാജ്യത്തിൽ നടത്തിയാൽ ഓൻ്റെയൊക്കെ ബാക്കിയുള്ള മുക്കാലും കൂടി ചെത്തി ഞമ്മ മരുഭൂമിയിലെറിയും. എല്ലാ മതത്തിലും മാർക്കറ്റ് മോഹികളായ മതഭ്രാന്തർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാസ്തവം ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഓരോ കാലഘട്ടത്തിൽ ആരുടെ കയ്യിലാണോ പണവും പൊട്ടാസും ഉണ്ടായിരുന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ സ്വാധീന ശ്രമങ്ങൾ. ഉത്തമ ഉദാഹരണത്തിനായി ഏകദേശം 10 മുതൽ 14 നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിലേക്ക് കണ്ണോടിച്ചാൽ മതി. ഇൻക്വിസിഷൻ, കീരിക്കാടൻ ജോസനെ പോലെ എന്തുമാവാം എന്നുള്ള സ്ഥിതിയായിരുന്നു ക്രിസ്തീയ സഭയ്ക്ക്. സ്പെയിനിൽ ഇസ്ലാം അനുഷ്ഠിച്ചു വന്നവർ മതം മാറാൻ വിസമ്മതിച്ചതിനാൽ കൊട്ടക്കണക്കിന് തട്ടിയിട്ടുണ്ട്. അവിടുന്ന് ഊരും കൊണ്ടോടിയ മുസ്ലിമുകളെയും ധാരാളം യഹൂദരെയും കരുണാഹൃദയനായിരുന്ന തുർക്കി സുൽത്താനാണ് അഭയം കൊടുത്തത്, രക്ഷപ്പെടുത്തിയത് എന്ന് കേട്ടിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ വൈരാഗ്യമേറിയ എല്ലാത്തരം മതവിശ്വാസികളുടെ ഉള്ളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയുണ്ട്, ഒരു കുറവ്. അതാണ് അവരുടെ വിശ്വാസത്തെ കഠിനമാക്കുന്നതും മതാചാര്യന്മാർ കൽപ്പിക്കുന്നത് എന്തും നിറവേറ്റാൻ വേണ്ടുന്ന ഇന്ധനം ഏകുന്നതും. ആ വസ്തുവിൻ്റെ പേരാണ് സംശയം. നോ സംശയം, അതാണ് പ്രശ്നം. 2010 ഇസ്രയേൽ പട്ടാളക്കാർ ഹെലികോപ്റ്റർ വഴി മാവി മർമാര എന്ന കപ്പലിലേക്ക് ബലമായി കടന്നിയെന്ന് ഗാസയിൽ പട്ടിണി കിടന്നവർക്ക് ഭക്ഷണവുമായി വന്ന നിരായുധകരായ സമാധാനകാംക്ഷികളെ വെടിവെക്കാൻ കാഞ്ചി വലിക്കുമ്പോൾ അവർക്ക് ശങ്ക വന്നില്ല. വന്നിരുന്നെങ്കിൽ 19 നിരപരാധികൾ മരിക്കില്ലായിരുന്നു. അതേ വർഷം ജൂലൈ 4 മൂവാറ്റുപുഴയിലെ വെട്ടീനടാ ജോസഫ് സാറിൻ്റെ കയ്യ് എന്ന് വഹാബിയുടെ ദൂതൻ പറഞ്ഞപ്പോൾ അത് വേണോ ഇക്ക എന്നൊരു സന്ദേഹം വന്നിരുന്നെങ്കിൽ ആ പാവം പിള്ളേരെ ജയിലിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. 1966 നവംബർ 7 ഗോപാഷ്ടമി നാൾ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഹ്വാന പ്രകാരം ഗോവധത്തിനെതിരെ ഡൽഹിയിൽ വലിയൊരു പട ദിഗംബര സ്വാമികൾ, അതെ ഉടുക്കാക്കുണ്ടന്മാരായ ദീക്ഷ വളർത്തിയ ഋഷികൾ, ശൂലവും കോടാലിയും മറ്റുമേന്തി സൻസദ് ഭവനിലെ പോലീസുകാരെ ആക്രമിക്കുമ്പോഴോ കാമരാജന്റെ വസതിയിൽ ഭവന ഭേദനം നടത്തുമ്പോഴോ ഈശ്വര എങ്ങാണ്ടൊക്കെ കിടക്കുന്ന കന്നുകാലികളുടെ നാമത്തിൽ ഇങ്ങനത്തെ പരാക്രമം കടുങ്കയല്ലേ എന്നൊരു വിശ്വാസക്കുറവ് രക്ഷയ്ക്കായി എത്തിയില്ല. ആന ഇടഞ്ഞാൽ അതിന് മതമിളകുന്ന കൂട്ട്. എല്ലാ മതങ്ങൾക്കും എപ്പോഴെങ്കിലും ചിത്തഭ്രമം വരാം. അതിന്റെ മാരകമായ കെടുതികൾ നാം ധാരാളം കണ്ടിട്ടുമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എല്ലാ ഇനം മതവിശ്വാസികളെയും അവിശ്വാസികളെയും കോർത്തിണക്കുന്ന ഒരു തരം മിനുസമുള്ള ബന്ധനമുണ്ട്. ആനകളെ തളയ്ക്കാൻ ഉപയോഗിക്കുന്ന ചങ്ങല എന്ന് വേണേൽ പറയാം. അതിൻ്റെ പേരാണ് മനുഷ്യത്വം. ഈശ്വരന്മാരെ പോലെ ഈ പ്രതിഭാസം തൂണിലും തുരുമ്പിലും നാരിലും ഞരമ്പിലും ഉണ്ടെന്ന് സമർത്ഥിക്കുന്ന സ്വന്തമായ ചെറു സംഭവം വിവരിച്ചുകൊണ്ട് അടിയൻ ഈ അധിക പ്രസംഗം അവസാനിപ്പിക്കാം. എൻ്റെ അമ്മ പണ്ടൊരിക്കൽ ഐക്യനാടുകളിൽ ഞങ്ങളുടെ ഒപ്പം ഒരു വേനൽക്കാലം ചെലവഴിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ആർത്തിയോടെയാണ് വിവിധ തരം പാശ്ചാത്യ അനുഭൂതികൾ ആസ്വദിപ്പിക്കാൻ ശ്രമിച്ചത്. ആയുഷ്കാലം മുഴുവൻ കോട്ടയം പട്ടണത്തിന് കിഴക്കുള്ള കഞ്ഞിക്കുഴിയിലും പ്രാന്തപ്രദേശത്തും ജീവിച്ച് പരിചയിച്ച അമ്മയ്ക്ക് പല രാജ്യക്കാരുടെ സംസ്കാരം നേരിട്ട് കാണിച്ചു കൊടുക്കാൻ ഇതൊരവസരമായി. സുഹൃത്തുക്കളായി പല നാട്ടുകാർ, കർബൻ, ഹിസ്പാനിക്, പാകിസ്ഥാനി, അറബി, ജപ്പാൻ എന്നിങ്ങനെ പലതരം ഉണ്ടായിരുന്നതിനാൽ ഇത് എളുപ്പത്തിൽ സാധിച്ചു. അങ്ങനെ ഒരു റഷ്യക്കാരന്റെ വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോൾ അവരുടെ മാതാപിതാക്കൾ മേരാ ജുത്താ ഹേ ജപ്പാനി ആവാറാഹും പോലെയുള്ള രാജ് കപൂർ സിനിമാ പാട്ടുകൾ റഷ്യൻ ഭാഷയിൽ പാടിയപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായി. അവരുടെ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം അമ്മയ്ക്ക് നന്നായി ബോധിച്ചു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നല്ലൊരു സന്ദർശനമായിരുന്നു, എത്ര സ്നേഹമുള്ള കൂട്ടർ എന്നൊക്കെ അമ്മ പറയുന്നതിനിടയിൽ പെട്ടെന്ന് ചോദിച്ചു, അവരുടെ വീട്ടിൽ ഈശോയുടെയോ മാതാവിൻ്റെയോ ഒന്നും പടം കണ്ടില്ലല്ലോ, അവരേത് കൂട്ടരാ? റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ അമ്മേ, അവർക്ക് മതമില്ലല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അമ്മ കുറച്ചു നേരം ചിന്തയിൽ മുഴുകിയിരുന്നു. വീട് അടുക്കാറായപ്പോൾ അമ്മ പെട്ടെന്ന് ചോദിച്ചു, എന്നെ ഇപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യം, പക്ഷേ അവര് നല്ല മനുഷ്യരാണല്ലോ. ഈ പറഞ്ഞതിനെ ഫുഡ് ഫോർ തോട്ട് ആയി കരുതുന്ന മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് എല്ലാ ദിവ്യഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും എല്ലാ മത നേതാക്കന്മാരിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കുമരകംകാരൻ.